ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് വാസ്തവത്തിൽ ആരാണ്? അതിനുള്ള പ്രമാണം എന്താണ്? ദർശനമില്ലാത്ത പിൻഗാമികൾ എപ്പോഴും ആപത്താണ്. അങ്ങനെയുള്ളവരെ നേതൃസ്ഥാനത്താക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പിന്നെ നിർബന്ധപൂർവമാക്കുന്നവർ ആത്മഹത്യാപരമായ കാൽവയ്പാണ് നടത്തുന്നത്. മക്കളെയും മരുമക്കളെയും ശുശ്രൂഷ ഏൽപ്പിക്കുവാൻ വെമ്പൽ കൊള്ളുന്നവർ അവർക്കതിന് വിളിയുണ്ടോ എന്നുകൂടി പരിശോധിക്കണം. നമ്മുടെ മക്കളും മറ്റ് പ്രിയപ്പെട്ടവരും സുവിശേഷ വേലയിൽ തന്നെ ആയിരിക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ നേതൃസ്ഥാനത്തേക്ക് അവരെ ആക്കുമ്പോൾ ദൈവഹിതത്തിന് പ്രാധാന്യം നൽകേണ്ടതാണ്. യോജിച്ചതല്ലെന്നോ യോഗ്യരല്ലെന്നോ ഒക്കെ നമുക്ക് തോന്നുന്നവരെ ആയിരിക്കും ദൈവം അത്ഭുതമായി ഉപയോഗിക്കുന്നത്. ഈ വിഷയത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ എന്താണ് ചെയ്തതെന്ന് നമുക്ക് ഇന്നൊന്ന് പഠിക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായം വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. ഈ പുസ്തകത്തിൻ്റെ ഏതാണ്ട് ഒടുവിലത്തെ ഭാഗത്തേക്ക് നാം വരികയാണ്. ഇസ്രായേൽ മക്കളോട് മോശ ചെയ്തതും ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതുമായ 5-ാമത്തെ പ്രഭാഷണത്തോടെ ഈ ഭാഗം ആരംഭിക്കുന്നു. മോശയുടെ അന്തിമമായ നിർദ്ദേശങ്ങളാണ് ഈ ഭാഗത്ത് പ്രധാനമായും നാം കാണുന്നത്. മോശയുടെ ജീവിതത്തിൻ്റെ അന്തിമ ഘട്ടത്തിലേക്കാണ് നാം വന്നു തീരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ വരെയുള്ള വേദപുസ്തക ഭാഗം മുഴുവനും മോശയാണ് എഴുതിയത്. ഇതിൽ വലിയൊരു പങ്കും മോശയെ സംബന്ധിക്കുന്നതാണ്. മിസ്രയീമിൽ നിന്ന് അവർ പുറപ്പെട്ടു പോകുന്നതിന് ശേഷം മോശ ഒരു സുപ്രധാന വ്യക്തിയായിരുന്നു. ഇസ്രായേലുമായുള്ള അവൻ്റെ 40 വർഷക്കാലത്തെ ബന്ധവും 120 വർഷക്കാലത്തെ അവൻ്റെ ജീവിതത്തിൻ്റെ രേഖകളും നമുക്ക് ലഭിക്കുന്നു. ഇപ്പോൾ മോശ മരിക്കുവാൻ തയ്യാറാവുകയാണ്. മോശയുടെ അന്തിമമായ ഉപദേശങ്ങൾ നാം കാണുമ്പോൾ ഞാൻ ആവർത്തന പുസ്തകം 31-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2 വാക്യങ്ങളൊന്ന് വായിക്കാം. നിങ്ങളും ആ ഭാഗം എടുത്ത് നോക്കുമല്ലോ. മോശ ചെന്ന് ഈ വചനങ്ങളെല്ലാം എല്ലാ ഇസ്രായേലിനെയും കേൾപ്പിച്ചു. പിന്നെ അവരോട് പറഞ്ഞു, എന്തെന്നാൽ എനിക്കിപ്പോൾ 120 വയസ്സായി. ഇനി പോകുവാനും വരുവാനും എനിക്ക് കഴിവില്ല. യഹോവ എന്നോട് ഈ യോർദാൻ നീ കടക്കുകയില്ല എന്ന് കൽപ്പിച്ചിട്ടുമുണ്ട്. മോശയെക്കുറിച്ച് തന്നെ ഉള്ള 2 പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. അവൻ വയസ്സ് ചെന്നവനായിത്തീർന്നു. നാം എല്ലാം വയസ്സ് ചെന്നവരായിത്തീരും. നമ്മളധികം പേരും 120 വയസ്സുവരെ ജീവിക്കുകയുമില്ല. പലർക്കും അതിനൊട്ട് ആഗ്രഹവുമില്ലല്ലോ. വാഗ്ദത്ത ദേശത്ത് ഇസ്രായേൽ മക്കളെ പ്രവേശിപ്പിക്കുന്നതിന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത വ്യക്തിയല്ല ഇപ്പോൾ മോശ. ഞാനാ പറഞ്ഞ വീണ്ടും ഒന്നുകൂടി ശ്രദ്ധിച്ചാട്ടെ. വാഗ്ദത്ത ദേശത്ത് ഇസ്രായേൽ മക്കളെ പ്രവേശിപ്പിക്കുന്നതിന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത വ്യക്തിയല്ല ഇപ്പോൾ മോശ. ജനത്തെ ഒരു പുതിയ നേതാവ് യോർദാൻ നദി കടത്തുമെന്നും ദേശത്ത് പ്രവേശിപ്പിക്കുമെന്നും ദൈവം മോശയ്ക്ക് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനിയും അധിക കാലം മോശ നായകനായിരിക്കില്ല. 3-ാം വാക്യം നോക്കിക്കാട്ട്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിനക്ക് മുമ്പായി കടന്നുപോകും. ഈ ജാതികളെ അവൻ നിന്റെ മുമ്പിൽ നിന്ന് നശിപ്പിക്കുകയും നീ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും. യഹോവ അരുളി ചെയ്തതുപോലെ യോശുവ നിനക്ക് നായകനായി കടന്നുപോകും. മോശയുടെ പിൻഗാമിയായി തീരുവാൻ യോശുവയെ മോശയല്ല ദൈവമാണ് തിരഞ്ഞെടുത്തത്. തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം മോശയ്ക്ക് ആയിരുന്നു എങ്കിൽ അവൻ യോശുവയെ തിരഞ്ഞെടുക്കുമായിരുന്നുവോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. ഞാൻ മാനുഷികമായി ചിന്തിക്കുന്നു, ഒരുപക്ഷെ മോശ തിരഞ്ഞെടുത്തേനെ. യോശുവയേക്കാൾ കാലേബാണ് നായകനായി തീരുവാൻ യോഗ്യനെന്ന് പ്രഥമദൃഷ്ട്യാ തോന്നുന്നു. അവൻ പുതിയ നായകനായി തീരുമെന്നാണ് സ്വാഭാവികമായി ചിന്തിക്കാവുന്നത്. അല്ല എങ്കിൽ മോശയും ഒരു മനുഷ്യനല്ലേ? തൻ്റെ പുത്രന്മാരിൽ ആരെയെങ്കിലും ഒരാളെ തൻ്റെ പിൻഗാമി ആക്കുവാൻ താല്പര്യം അവനുണ്ടാകുമായിരുന്നില്ലേ? അപ്രകാരമാണ് മിസ്രയീമിൽ ഫറവോ രാജാക്കന്മാർ ചെയ്തിരുന്നത്. മോശയും അപ്രകാരം ചെയ്യുവാനായി സാധ്യതയുണ്ടായിരുന്നു. അതിനാൽ ജനത്തെ നയിക്കുവാൻ ദൈവം യോശുവയെ തിരഞ്ഞെടുത്തു. മോശയെ ഇനിയും ആവശ്യമില്ല. ഇവിടെ നമുക്കൊരു വലിയ പാഠമുണ്ട്. നമ്മിൽ ആരും തന്നെ ദൈവത്തിൻ്റെ പരിപാടിയിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത വ്യക്തിയല്ല എന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ചാട്ടെ, നമ്മിൽ ആരും തന്നെ ദൈവത്തിൻ്റെ പരിപാടിയിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത വ്യക്തിയല്ല. പലപ്പോഴും നാം ചിന്തിക്കും, ഞാനില്ലെങ്കിൽ പിന്നെ ദൈവം എന്ത് ചെയ്യുമെന്നില്ലേ? ദൈവം നമ്മിൽ ഓരോരുത്തരിൽ നിന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ സമർപ്പണമാണ്, നമ്മുടെ അനുസരണമാണ്, അവന് നമ്മെ ലഭിക്കുന്ന ആ അവസ്ഥയാണ്. ഓരോ മനുഷ്യൻ്റെയും ജീവിതകാലത്ത് ദൈവം ഓരോരുത്തരെയും ഉപയോഗിക്കുന്നു. എന്നാൽ ആ വ്യക്തിയുടെ പ്രവർത്തനകാലം കഴിയുമ്പോഴും ദൈവത്തിൻ്റെ വേല മുമ്പോട്ട് തന്നെ പോകുന്നു. പ്രധാനപ്പെട്ട വ്യക്തികളെന്നും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തവരെന്നും നമ്മെക്കുറിച്ച് നാം ചിന്തിച്ചെന്ന് വരാം. എന്നാൽ ദൈവം അപ്രകാരമല്ല നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതെ, ഒഴിഞ്ഞു മാറേണ്ടതായ സമയം നമുക്ക് വന്നു ചേരുമ്പോൾ വേറെ ചിലരെ ദൈവം ആ സ്ഥാനത്തേക്ക് എഴുന്നേൽപ്പിക്കും. അതാണ് ഇവിടെ മോശയ്ക്ക് സംഭവിക്കുന്നത്. ആറാം വാക്യം നോക്കിക്കാട്ട്, ബലവും ധൈര്യവും ഉള്ളവരായിരിക്കും, അവരെ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. നിന്റെ ദൈവമായ യഹോവ തന്നെ നിന്നോടുകൂടെ പോരുന്നു, അവൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ദേശത്തുള്ള ശത്രുക്കളെ ഭയപ്പെടാതിരിക്കാൻ മോശ ജനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദേശത്തേക്ക് കടക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മോശ ഈ തലമുറയെ വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. കാദേശ് ബർന്നയിലെ അനുഭവം അവന് ഓർമ്മയുണ്ട്. പഴയ തലമുറയിലെ ജനങ്ങൾ ഭയപ്പെട്ട് വിറച്ചും കൊണ്ട് തിരികെ മരുഭൂമിയിലേക്ക് ഓടിപ്പോയത് മോശ കണ്ടതാണ്. അതിനാൽ ദൈവം അവരെ ദേശത്ത് പ്രവേശിക്കുവാൻ തക്കവണ്ണം കൂടെയിരുന്ന് നയിക്കുമെന്ന കാര്യം അവർക്ക് ഉറപ്പായി പറഞ്ഞുകൊണ്ട് ഈ പുതിയ തലമുറയെ മോശ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പഴയ തലമുറ ദൈവത്തിൽ വിശ്വസിച്ചില്ല, അതുകൊണ്ട് അവർ മരുഭൂമിയിൽ നശിച്ചു. എന്നാൽ പുതിയ തലമുറയോട് മോശ പറയുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തെ അനുസരിക്കുക. ഏഴാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പിന്നെ മോശ യോശുവയെ വിളിച്ചു എല്ലാ ഇസ്രായേലും കാണുക അവനോട് പറഞ്ഞത് എന്തെന്നാൽ, ബലവും ധൈര്യവും ഉള്ളവനായിരിക്കാം, യഹോവ ഈ ജനത്തിന് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്തേക്ക് നീ അവരോട് കൂടെ ചെല്ലും, അതിനെ അവർക്ക് വിഭാഗിച്ചു കൊടുക്കും. ഇത് നല്ല കാര്യമാണ്, അപ്രകാരമാണ് ചെയ്യേണ്ടതും. അവൻ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് യോശുവയെ പ്രോത്സാഹിപ്പിക്കുന്നു. യോശുവയെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ കൂടി അവൻ ജനത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത്, യഹോവ തന്നെ നിനക്ക് മുമ്പായി നടക്കുന്നു, അവൻ നിന്നോട് കൂടെയിരിക്കും, നിന്നെ കൈവിടുകയും ഉപേക്ഷിക്കുകയുമില്ല. നീ പേടിക്കരുത്, ഭ്രമിക്കുകയും അരുത്. യെശയ്യാവിനും പഠിക്കേണ്ടിയിരുന്നതായ പാഠം ഇതുതന്നെയായിരുന്നു. യെശയ്യാ പ്രവചനത്തിൻ്റെ ആറാം അധ്യായം ഇപ്രകാരം ആരംഭിക്കുന്നു എന്ന കാര്യം ഓർക്കുക. ഉസ്സീയാ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്നത് ഞാൻ കണ്ടു. പാവം യെശയ്യാവ്. ഉസ്സീയാവ് ഒരു നല്ല രാജാവായിരുന്നു. ഇതാ ഇപ്പോൾ അവൻ മരിച്ചു പോയിരിക്കുന്നു. സംഗതികൾ കുഴപ്പത്തിലാകുമെന്ന് യെശയ്യാവ് ചിന്തിച്ചു. വേറൊരു രാജാവ് വരികയും ജനത്തിൻ്റെ കാര്യം അവതാളത്തിലാകുകയും ചെയ്യും. എന്നാൽ അവൻ ദേവാലയത്തിൽ ചെന്നപ്പോൾ എന്താണ് കണ്ടത്? ഇസ്രായേലിൻ്റെയും യഹൂദയുടെയും യഥാർത്ഥ രാജാവായ ദൈവം അപ്പോഴും സിംഹാസനത്തിൽ ഇരിക്കുന്നതായി അവൻ കാണുന്നു. അവൻ മരിച്ചിട്ടില്ല, അവനെ രോഗം പിടിച്ചിട്ടില്ല. ഉസ്സീയാ രാജാവ് മരിച്ചു പോയെങ്കിലും ദൈവം ജീവിക്കുന്നു എന്ന കാഴ്ച, ആ ഉറപ്പ്, ആ ദർശനം യെശയ്യാവ് മനസ്സിലാക്കുകയും അതവനെ ധൈര്യപ്പെടുത്തുകയും ചെയ്തു. ഒൻപതാം വാക്യത്തിൽ നാം കാണുന്നത്, അനന്തരം മോശ ഈ ന്യായപ്രമാണം എഴുതി യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവ്യരായ പുരോഹിതന്മാരെയും ഇസ്രായേലിൻ്റെ എല്ലാ മൂപ്പന്മാരെയും ഏൽപ്പിച്ചു. മോശ പറഞ്ഞ വചനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആവർത്തന പുസ്തകം ആരംഭിക്കുന്നത് എന്ന കാര്യം ഓർക്കുന്നുണ്ടല്ലോ. മോശ പറഞ്ഞതും പിന്നീട് രേഖപ്പെടുത്തിയതുമായ ഏകദേശം 8 പ്രഭാഷണങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. ഈ ന്യായപ്രമാണത്തിൻ്റെ എഴുത്തുകാരൻ മോശയാണ്. എന്താണ് സംഭവിപ്പാൻ പോകുന്നത് എന്ന് ദൈവം ഇവിടെ മോശയോട് പറയുന്നു. ദൈവം മനുഷ്യ സ്വഭാവത്തെ അറിയുന്നവനാണ്. അവൻ എൻ്റെയും താങ്കളുടെയും സ്വഭാവം വ്യക്തമായി അറിയുന്നു. അവൻ നമ്മെ തന്നോട് അടുപ്പിച്ച് നിർത്തിയില്ല എങ്കിൽ, പ്രിയ സുഹൃത്തെ, അടുത്ത 10 മിനിറ്റിനുള്ളിൽ തന്നെ ഞാനും നിങ്ങളും ദൈവത്തിങ്കിൽ നിന്ന് നടന്ന് നടന്ന് അകന്നു പോകും. പിന്നീട് ദൈവം മോശയോട് പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. 14 മുതലുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. 31 അധ്യായത്തിൻ്റെ 14 മുതലുള്ള വാക്യങ്ങൾ. അനന്തരം യഹോവ മോശയോട്, നീ മരിപ്പാനുള്ള സമയം അടുത്തിരിക്കുന്നു, ഞാൻ യോശുവയ്ക്ക് കൽപ്പന കൊടുക്കേണ്ടതിന് അവനെ വിളിച്ച് നിങ്ങൾ സമാഗമന കൂടാരത്തിങ്കൽ വന്ന് നിൽപ്പീൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും യോശുവയും ചെന്ന് സമാഗമന കൂടാരത്തിങ്കൽ നിന്നു. അപ്പോൾ യഹോവ മേഘസ്തംഭത്തിൽ കൂടാരത്തിങ്കൽ പ്രത്യക്ഷനായി. മേഘസ്തംഭം കൂടാരവാതിലിന് മീതെ നിന്നു. യഹോവ മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിക്കും. എന്നാൽ ഈ ജനം പാർപ്പാൻ ചെല്ലുന്ന ദേശത്തിലെ നിവാസികളുടെ അന്യ ദൈവങ്ങളെ പിൻചെന്ന് പരസംഗം ചെയ്യുകയും എന്നെ ഉപേക്ഷിച്ച് ഞാൻ അവരോട് ചെയ്തിട്ടുള്ള എൻ്റെ നിയമം ലംഘിക്കുകയും ചെയ്യും. എൻ്റെ കോപം അവരുടെ നേരെ ജ്വലിച്ചിട്ട് ഞാൻ അവരെ ഉപേക്ഷിക്കുകയും എൻ്റെ മുഖം അവർക്ക് മറയ്ക്കുകയും ചെയ്യും. അവർ നാശത്തിനിരയായിത്തീരും. അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കും. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ ഇല്ലായക കൊണ്ടല്ലയോ ഈ അനർത്ഥങ്ങൾ നമുക്ക് ഭവിച്ചത് എന്ന് അവർ അന്ന് പറയും. ഇന്ന് നാം വ്യത്യസ്തരാണ്. നാം ദൈവത്തിൽ നിന്ന് തിരിഞ്ഞു പോകുകയില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് എന്ന് എനിക്കറിയാം. എന്നാൽ സഭയെക്കുറിച്ച് നമ്മുടെ കർത്താവായ യേശുവും ഇത് തന്നെ പറഞ്ഞു എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? ലൂക്കോസിൻ്റെ സുവിശേഷം 18:8 എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് കർത്താവ് പറഞ്ഞു. വിശ്വാസം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് വെളിപ്പെട്ടിരിക്കുന്ന സത്യത്തിലുള്ള വിശ്വാസത്തെക്കുറിച്ചാണ്. അതിനുള്ള ഉത്തരം ഇല്ല, അവന് കാണുവാൻ കഴിയുകയില്ല എന്നതാണ്. അതെ, അവർ അവനിൽ നിന്നും അകന്നു പോകും. ഇസ്രായേലിനെ കുറിച്ച് പ്രവചിച്ചതുപോലെ പുതിയ നിയമത്തിൽ സഭയുടെ വിശ്വാസ ത്യാഗത്തെക്കുറിച്ചും പ്രവചിച്ചിട്ടുണ്ട്. ഞാനും നിങ്ങളും ഇന്ന് അങ്ങനെയുള്ള ഒരു കാലത്താണ് ജീവിക്കുന്നത്. സഭകളും വ്യക്തികളും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു കൊണ്ടിരിക്കുന്നതായി നാം കണ്ടുകൊണ്ടത്രയിരിക്കുന്നത്. വിശ്വാസത്യാഗം വളരെയേറെ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ള പരമാർത്ഥം മറന്നു കളയരുത്. ഇത് ഒരു പ്രത്യേക സഭയിലോ സമൂഹത്തിലോ മാത്രമാണ് ഉള്ളത് എന്ന് ചിന്തിക്കുക പ്രയാസമാണ്. വിശ്വാസത്യാഗം വ്യവസ്ഥാപിത സഭകളിൽ എന്ന ശീർഷകത്തോടെ ഒരു മാസികയിൽ വന്ന ലേഖനം എന്നെ പിടിച്ചുകുലുക്കിയൊന്നായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാലും, ഒരു സഭയിലെ പട്ടക്കാരുടെ വാർഷിക സമ്മേളനത്തിൽ ആ സഭയിലെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ ഒരു പട്ടക്കാരൻ ഇപ്രകാരം പറഞ്ഞു, നിങ്ങളൊക്കെ ക്രിസ്തുവിൻ്റെ കന്യകാജനനത്തിൽ വിശ്വസിക്കുന്നുണ്ടാകും, അത്തരം അബദ്ധങ്ങളിൽ എനിക്ക് അശേഷം വിശ്വാസമില്ല. ഇങ്ങനെ പറയുന്നവർ സത്യത്തിൽ തങ്ങൾ ചെയ്യുന്നതെല്ലാം കപടമാണെന്ന് വിളിച്ചറിയിക്കുകയാണ് ഇല്ലേ? ക്രിസ്തുവിലൂടെ സത്യം അനുഭവിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തീയ ശുശ്രൂഷയിലായിരിക്കുവാൻ അവകാശമുള്ളൂ. മറ്റ് ഗുരുക്കന്മാരെ പോലെ ക്രിസ്തുവും ഒരു ഗുരു മാത്രമാണെന്ന് പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന നേതാക്കന്മാർ വലിയ ശിക്ഷ വാങ്ങിക്കട്ടും. ക്രിസ്തുവിനെ പ്രസംഗിക്കേണ്ട പല നേതാക്കന്മാരും വിഷയമില്ലാഞ്ഞോ അനുഭവമില്ലാഞ്ഞോ എന്നറിയില്ല വേറെ പലരുടെയും സ്തുതിപാഠകരായി കഴിയുന്നു. എന്നാൽ പിന്നെ ഈ ലേബൽ അങ്ങ് മാറ്റിവെച്ചിട്ടാകരുതോ? ആരെയും വിമർശിക്കുന്നതിൽ സുഖം തോന്നിയിട്ടല്ല, മനസ്സിൻ്റെ ഭാരം കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. വിശ്വാസത്യാഗം വളരെയേറെ നടമാടുന്ന ഒരു കാലയളവ്. ഒരു വിഭാഗം ഭൗതികവാദത്തിൽ അധിഷ്ഠിതമായ പ്രത്യേക ശാസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടതുപക്ഷ ചേരികളുടെ വാലാട്ടികളായി കഴിഞ്ഞുകൂടുമ്പോൾ വേറൊരു കൂട്ടം എങ്ങനെങ്കിലും നാല് കാശുണ്ടാക്കുവാൻ, ഭൗതിക സമൃദ്ധി നേടുവാൻ ദൈവത്തെ വിളിക്കുന്നു. ദൈവവചനത്തിൽ അധിഷ്ഠിതമായ സത്യവിശ്വാസത്തിൽ അടിയുറച്ചതായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം താങ്കളെ സഹായിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. നാം വളരെ സൂക്ഷ്മതയുള്ളവരായിരിക്കുകയും ദൈവമേ എന്നെ നിന്നോട് ചേർന്നിരിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമായ കാര്യമത്രേ. അതാണ് നാം എപ്പോഴും ചെയ്യേണ്ടത്. കാരണം നമുക്ക് സ്വയമായി അങ്ങനെ ദൈവത്തോട് അടുത്തിരിക്കുവാൻ സാധിക്കില്ല. സ്വന്തം പരിശ്രമം കൊണ്ട് നാം അകന്നകന്നകന്നു പോകുക മാത്രമേ ഉള്ളൂ എന്ന് മറക്കരുത്. 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ട. ആകയാൽ ഈ പാട്ട് എഴുതി ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുക. ഇസ്രായേൽ മക്കളുടെ നേരെ ഈ പാട്ട് എനിക്ക് സാക്ഷിയായിരിക്കേണ്ടതിന് അത് അവർക്ക് വായ്പാഠമാക്കി കൊടുക്കുക. ഞാൻ അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ദേശത്ത് അവരെ എത്തിച്ച ശേഷം അവർ തിന്നതൃപ്തരായി തടിച്ചിരിക്കുമ്പോൾ അന്യദൈവങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞ് അവയെ സേവിക്കുകയും എൻ്റെ നിയമം ലംഘിച്ച് എന്നെ കോപിപ്പിക്കുകയും ചെയ്യും. എന്നാൽ അനേകം അനർത്ഥങ്ങളും കഷ്ടങ്ങളും അവർക്ക് ഭവിക്കുമ്പോൾ അവരുടെ സന്തതിയുടെ വായിൽ നിന്നും മറന്നുപോകാത്ത ഈ പാട്ട് അവരുടെ നേരെ സാക്ഷ്യം പറയും. ഞാൻ സത്യം ചെയ്ത ദേശത്ത് അവരെ എത്തിക്കും മുമ്പേ ഇന്ന് തന്നെ അവർക്കുള്ള നിരൂപണങ്ങളെ ഞാൻ അറിയുന്നു. സംഗീതം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. സംഗീതം നമ്മയെല്ലാം വളരെ സ്വാധീനിക്കുന്നുണ്ട്. സംഗീതം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ കൂടി ജനങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ആകർഷിക്കണം എന്നുള്ളതാണ്. ഇന്ന് അനേകരും പണമുണ്ടാക്കുവാനുള്ള ഒരു മാർഗമായും പ്രശസ്തി പിടിച്ചു പറ്റുവാനായിട്ടുള്ള ഒരു മാർഗമായും മനുഷ്യരെ എങ്ങനെയെങ്കിലും ഒരു വിനോദത്തിൽ കൊണ്ടെത്തിക്കുന്നതിനുള്ള മാർഗമായും ക്രിസ്തീയ സംഗീതത്തെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു. ഇത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിങ്കിലേക്ക് മനുഷ്യരെ ആകർഷിക്കുന്നതിനു വേണ്ടി ഒരു ദൂത് അതിൽ അടങ്ങിയിരിക്കേണ്ടതാണ് ഓരോ ഗീതത്തിലും. എന്നാൽ ഇക്കാലത്ത് വളരെയധികം പ്രചാരത്തിലിരിക്കുന്ന ക്രിസ്തീയ ഗാനങ്ങളിൽ കൂടി ഉദ്ദേശം നിവർത്തിക്കുന്നുണ്ടോ എന്ന് നാം ചോദന ചെയ്യേണ്ടതത്രേ. അവ ആധുനിക തലമുറയ്ക്ക് ആകർഷകമായിരുന്നിരിക്കാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം അവർക്ക് നൽകുവാൻ ഇവ ഉപകരിക്കുന്നുണ്ടോ എന്ന് നാം വളരെയേറെ ചിന്തിക്കേണ്ടതത്രേ. അടുത്ത അധ്യായത്തിൽ പാട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഇത് പാറയായ ക്രിസ്തുവിനെ കുറിച്ചുള്ള പാട്ടാണ്. അപ്രകാരമുള്ള പാട്ടാണ് മോശ ഇസ്രായേൽ മക്കളെ പഠിപ്പിച്ചത്. ഇന്ന് നമുക്കും ആവശ്യമായിരിക്കുന്നത് ഈ പറഞ്ഞ വിധത്തിലുള്ള പാട്ടത്രേ. ഞാൻ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ കൂടി വായിക്കാം. ശ്രദ്ധിച്ചാട്ട്. മോശ ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങൾ മുഴുവനും ഒരു പുസ്തകത്തിൽ എഴുതി തീർന്നപ്പോൾ യഹോവയുടെ നിയമപ്പെട്ടകം ചുമക്കുന്ന ലേവിയരോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഈ ന്യായപ്രമാണ പുസ്തകം എടുത്ത് നിങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയമപ്പെട്ടകത്തിനരികെ വിപ്പീൻ. അവിടെ അത് നിന്റെ നേരെ സാക്ഷിയായിരിക്കും. നിന്റെ മത്സര സ്വഭാവവും ദുശാഠ്യവും എനിക്കറിയാം. ഇതാ, ഇന്ന് ഞാൻ നിങ്ങളോടുകൂടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ യഹോവയോട് മത്സരികളായിരിക്കുന്നുവല്ലോ. എൻ്റെ മരണശേഷം എത്രയധികം നിങ്ങളുടെ ഗോത്രങ്ങളുടെ എല്ലാ മൂപ്പന്മാരെയും പ്രമാണികളെയും എൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുവിൻ. എന്നാൽ ഞാൻ ഈ വചനങ്ങൾ അവരെ പറഞ്ഞു കേൾപ്പിച്ച് അവരുടെ നേരെ ആകാശത്തെയും ഭൂമിയെയും സാക്ഷിവെക്കും. ഈ ന്യായപ്രമാണ പുസ്തകം എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഇന്ന് നമ്മുടെ കയ്യിൽ ഉള്ളതുപോലെയുള്ള പുസ്തകം അല്ലായിരുന്നു അന്നുണ്ടായിരുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അത് ഒരു ചുരുളോ ഒരു കളിമൺ പലകയോ ആയിരിക്കും. മോശയുടെ കാലത്ത് ചുരുളുകൾ ഉപയോഗിച്ചിരുന്നതിനാൽ ഈ ന്യായപ്രമാണം ചുരുളുകളിലായിരുന്നിരിക്കണം എഴുതിയിരുന്നത്. മോശയുടെ മരണസമയത്തെ ഗീതമാണല്ലോ നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. മോശ ഇസ്രായേൽ മക്കളോട് ഉള്ള തൻ്റെ അവസാനത്തെ വാക്കുകളിലേക്ക് വന്നിരിക്കുകയാണ്. വയസ്സനായ യാക്കോബ് തൻ്റെ 12 മക്കളെ അടുത്തു വിളിച്ചു വരുത്തിയതുപോലെ മോശയും ഗോത്രങ്ങളെയെല്ലാം തൻ്റെ അടുക്കൽ വിളിച്ചു കൂട്ടുന്നു. 12 മക്കൾ ഇപ്പോൾ 12 ഗോത്രങ്ങളായി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവർ ഒരു വലിയ ജാതിയാണ്. മോശ അവരെ തൻ്റെ അടുക്കൽ കൂട്ടി വരുത്തി. അതെ, നാം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുമ്പോൾ അവൻ അവരോട് പറയുവാൻ പോകുന്നത് നാം കാണുന്നു. ഞാൻ 29-30 വാക്യങ്ങളൊന്ന് വായിക്കാം. ശ്രദ്ധിച്ചാട്ട്. എൻ്റെ മരണശേഷം നിങ്ങൾ വഷളത്വം പ്രവർത്തിക്കുമെന്നും ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള വഴി വിട്ടു മാറിക്കളയുമെന്നും എനിക്കറിയാം. അങ്ങനെ നിങ്ങൾ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്ത് നിങ്ങളുടെ പ്രവൃത്തികളാൽ അവനെ കോപിപ്പിക്കുന്നത് കൊണ്ട് ഭാവി കാലത്ത് നിങ്ങൾക്ക് അനർത്ഥം ഭവിക്കും. അങ്ങനെ മോശ ഇസ്രായേലിൻ്റെ സർവസഭയെയും ഈ പാട്ടിൻ്റെ വചനങ്ങളൊക്കെയും ചൊല്ലിക്കൽപ്പിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് മോശ ചെയ്ത ഈ പ്രസ്താവന ഇന്ന് കൃത്യമായും സത്യമായിരിക്കുന്നു. അത് അക്ഷരികമായി നിവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തെ കൂടാതെ മനുഷ്യജാതി വഷളായിത്തീരുമെന്ന് ദൈവം തന്നെ പറയുന്നു. ഇന്ന് നാം ചുറ്റുപാടിലേക്ക് ഒന്ന് നോക്കിയാൽ ഇത് സത്യമാണെന്ന് കാണുവാൻ കഴിയുമില്ലേ? ദൈവത്തെ വേണ്ടാത്തതായ, ദൈവ വഴികളെ അവഗണിക്കുന്നതായ ഒരു വലിയ പങ്ക് ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. ആത്മീയത അറിയുന്ന ആളുകളിൽ പോലും അല്പം പോലും ആത്മീയമില്ലാത്തതായ അവസ്ഥ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതം ദൈവത്തോടുള്ള ഭക്തിയിലും സ്നേഹത്തിലും